യഹോവയിൽ ആശ്രയിക്കുന്നവരുടെ മറുപടവും കഷ്ടത്തിൽ നിന്നവരെ സൂക്ഷിക്കുകയും ദയയാൽ അവരെ പരിപാലിക്കുകയും ചെയ്യുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബൈബിൾ സ്റ്റഡിയുടെ ഈ പഠന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. വെളിപ്പാട് പുസ്തകം 2 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് റവലേഷൻ ചാപ്റ്റർ 2:8 from 8 to 11. മൂല്യനിർണയം നടത്തുന്ന ഗുരുവിനെയും ജയാളിയായാൽ ഗുരു നൽകുന്ന പ്രതിഫലങ്ങൾ എന്തെല്ലാമെന്നും ഇന്ന് നമുക്ക് ചിന്തിക്കാം. മൂല്യനിർണയത്തിന് നാമും വിധേയരാകേണ്ടവരാകയാൽ പ്രസ്തുത വേദഭാഗം ശ്രദ്ധയോടെ പഠിക്കുക. ഇവാലുവേഷൻ ഓഫ് ഗോഡ്, ദൈവിക മൂല്യനിർണയം, സ്റ്റെപ്2. ജയിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി വിദ്യാലയത്തിലെത്തി പഠിക്കുകയും പരീക്ഷ എഴുതുകയും വേണം. കഠിന പ്രയത്നം ചെയ്യുന്നവർക്ക് നല്ല വിജയം ലഭിക്കുന്നു. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന മലയാള ഭാഷയിലെ പഴമൊഴി ഏവർക്കും സുപരിചിതമാണ്. സർവധനാൽ പ്രധാനമെന്ന് പറയുന്ന ആ ധനം കഠിന പ്രയത്നത്തിലൂടെ ആർജിച്ച ശരാശരി ഗ്രേഡുകാരനായ ഒരു തമിഴ്നാട്ടുകാരൻ ബാലനുണ്ടായിരുന്നു. തൻ്റെ കുടുംബം തകരാതെ നിലനിർത്തുവാൻ ഈ അധ്വാനിയായ ബാലൻ ദിനപത്രവും വിൽക്കേണ്ടതായി വന്നിട്ടുണ്ട്. എന്നാൽ പഠിക്കുവാനുള്ള ആഗ്രഹവും കഠിന അധ്വാനത്തിനുള്ള മനസ്സും ഈ ബാലന് ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് പിൽക്കാലത്ത് ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്ന പദവി കരസ്ഥമാക്കിയ ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ജ്ഞാനം പകരുന്നതായിരുന്നു. കൂടാതെ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്ക് പകരുന്നതായിരുന്നു ആ വാക്കുകൾ. പ്ലീസ് ലിസൺ 1 of them. Confidence and hard work is the best medicine to kill the disease called failure. It will make you a successful person. ഭൗതിക വിദ്യാഭ്യാസം ആർജിക്കുന്നവർക്കുള്ള കഷ്ടത, പട്ടിണി, പ്രയാസങ്ങൾ, ഇവ ആത്മീക വിദ്യാഭ്യാസ മേഖലയിലുമുണ്ട്. എത്ര കഷ്ടപ്പെട്ട് പഠിച്ചാലും അർഹമായ നിലയിൽ എത്തിക്കാതെ തടവിലാക്കുന്ന സമൂഹം ആത്മീയ ലോകത്തുമുണ്ട്. പണം, തലത്തൊട്ടപ്പന്മാർ ഇവർ ഉള്ളവർക്കെ ജീവിതത്തിൽ ഉയരുവാൻ കഴിയുള്ളൂ എന്ന അവസ്ഥയും അതിജീവിക്കുന്നവരെയാണ് യഹോവ ആഗ്രഹിക്കുന്നത്. കാരണം യഹോവയാൽ അസാധ്യമായത് ഒന്നുമില്ല. യഹോവയുടെ ഈ ആഗ്രഹം കാത്തുസൂക്ഷിച്ച മൂല്യനിർണയത്തിൻ്റെ 2 ജയാളികളാണ് സ്മിർന സഭയിലുള്ളവർ. ഇവിടെ മൂല്യനിർണയം നടത്തിയ ഗുരുവിൻ്റെ പ്രത്യേകതകൾ ശ്രദ്ധിക്കാം. മരിച്ചുയർത്തെഴുന്നേറ്റ ആദ്യനും അന്ത്യനുമായവനാണ് അദ്ദേഹം. വെളിപ്പാട് പുസ്തകം 2:8 അത് കാണാം. മൂല്യനിർണയം അഭിമുഖീകരിക്കുന്നവർ വിദ്യാലയങ്ങളിലെ അഭ്യസനം പൂർത്തിയാക്കുന്നത് പോലെ ആത്മീയ ലോകത്തുള്ളവർ കടന്നുപോകുന്ന പാഠശാല അഥവാ ദൈവിക ചട്ടങ്ങൾ പഠിക്കുന്നത് എവിടെ നിന്നെന്ന് സങ്കീർത്തനം 119:71 കാണും. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. അതായത് കഷ്ടതയുടെ പാഠശാലയാണ് നമ്മുടെ ആത്മീക പഠന കളരി. ഭൗമിക പാഠശാലകളിലെ പ്രശ്നങ്ങൾ പോലെ തന്നെ ആത്മീക പാഠശാലകളിലുമുണ്ട്. അതായത് ആത്മീക ജീവിതത്തിൽ നമ്മെ കഷ്ടത്തിലാക്കുന്ന അഹങ്കാരികൾ നമ്മെ വിഷമിപ്പിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ സർവശക്തൻ്റെ പ്രമാണങ്ങളെ അനുസരിച്ചാൽ നമ്മുടെ പഠനം സന്തോഷത്തോടെ പൂർത്തിയാക്കുകയും നാം ജയാളികളാകുകയും ചെയ്യുന്നു. മൂല്യനിർണയത്തിൻ്റെ 1 point കഷ്ടത. കഷ്ടതയുടെ മൂലപദം തിലിപ്സിസ് എന്നാണ്. അതായത് 2 ഭാരങ്ങളുടെ ഇടയിലിരുന്ന് ഞെരിഞ്ഞമരുക. കഷ്ടതയിലും നമ്മെ നടത്തുവാൻ കൂടെ ദൈവമുണ്ട്. മുന്നോട്ടു പോകുക എന്ന നിർദ്ദേശം മാത്രം നാം അനുസരിച്ചാൽ മതി. പുറപ്പാട് പുസ്തകം 14:2 വാക്യങ്ങളിൽ മുൻപിൽ ചെങ്കടൽ, പിൻപിൽ ശത്രു. മുന്നോട്ട് പോകുക എന്ന സ്വർഗീയ നിർദ്ദേശം മറ്റൊരു വശത്ത് മരണവപ്രാളം കൊണ്ട് കേട്ട് അനുസരിക്കുക അല്ലാതെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ജനം മുൻപോട്ട് പോകുക തന്നെ ചെയ്തു. മുൻപോട്ട് പോയവർ ദൈവം ചെയ്ത അത്ഭുതം കണ്ടു. രണ്ട് വശത്ത് നിന്നും വന്ന സമ്മർദ്ദത്തെ കാര്യമാക്കാതെ മുൻപോട്ട് പോയ സ്മിർന സഭയിലെ ആളുകളെ പോലെ മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിയുമോ? ഓർക്കുക, യഹോവയിൽ ആശ്രയിക്കുന്നവർ രക്ഷ പ്രാപിക്കും. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചയാണെന്ന് സദൃശ്യവാക്യം 30:5 കാണാം. ഇപ്രകാരമായാൽ നമുക്കും ജയാളികളാകുവാൻ കഴിയും. അങ്ങനെ മുമ്പോട്ട് പോകുവാൻ നിങ്ങൾ ഒരുക്കമാണോ? രണ്ടാമത്തെ അതിജീവന ഘടകമാണ് ദാരിദ്ര്യം. സ്മിർന സഭയിലുള്ളവർ ലോകദൃഷ്ടിയിൽ ദരിദ്രരെങ്കിലും പ്രബോധനം നിരസിക്കാത്ത വ്യക്തികളായിരുന്നു. യഥാർത്ഥ സമ്പന്നർ എന്ന് കർത്താവ് ഇവരെ വ്യക്തമാക്കുന്നു. കർത്താവ് സമ്പന്നനായിട്ടും നമ്മെ സമ്പന്നരാക്കുവാനാണ് അവൻ കാലിത്തൊഴുത്തിൽ ജനിച്ചത്. ദേവാലയത്തിലെ യാഗാർപ്പണ സമയത്ത് 2 കുറുപ്രാവുകളെയാണ് യാഗം കഴിച്ചത്. കടം വാങ്ങിയ പടകിൽ നിന്ന് സുവിശേഷം പറഞ്ഞവൻ കാൽവരിയിൽ സ്വന്തം തോളിൽ തലചായ്ച്ച് ജീവൻ വെടിഞ്ഞു. കടം വാങ്ങിയ കല്ലറയിലാണ് അവനെ അടക്കം ചെയ്തത്. 2 കൊരിന്ത്യർ 8:9 ശ്രദ്ധിക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ആ കൃപ അറിയുന്ന നമുക്കൊരു കാര്യമറിയാം, നമ്മുടെ പിതാവ് സമ്പന്നനായിരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയെന്ന് കാണാം. മക്കളാണെങ്കിൽ അവകാശികളുമാണ്. നമ്മുടെ പിതാവ് സമ്പന്നനായതുപോലെ നാമും അപ്പോൾ സമ്പന്നരായിരിക്കും. അതായത് ലോകപ്രകാരം ദരിദ്രരായാലും അവനോടുകൂടെ തേജസ്കരിക്കപ്പെട്ടവരാകിയാൽ നാമും സമ്പന്നരാണ്. വചനം നിന്റെ ഉള്ളിൽ എത്ര നിറയുന്നോ അതിനനുസരിച്ച് അവൻ നിനക്ക് സമ്പന്നത തന്നിരിക്കും. അപ്പോൾ നാമും ജയാളികളാണ്. അടുത്തതായി ശത്രു നമുക്കായി ഒരുക്കുന്ന ഒരു തടവിനെ നാം ഭയപ്പെടരുതെന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹൂദന്റെ പള്ളിയിലും സാത്താന്റെ ആരാധനയാണ് നടന്നത്. തടവ് സൃഷ്ടിക്കുന്നത് സാത്താന്റെ ആളുകളുമാണ്. അപ്പോസ്തല പ്രവൃത്തി 12:5-10 വാക്യങ്ങൾക്കകത്ത് കർത്താവിൻ്റെ നാമത്തിൽ സുവിശേഷം പറഞ്ഞവനെ കഷ്ടത അനുഭവിക്കുവാനുള്ള അവസരമുണ്ടായി. കർത്താവിൻ്റെ നാമത്തിൽ നാം കഷ്ടത സഹിക്കേണ്ടി വന്നാൽ അതിന് ഒരു സമയപരിധിയുണ്ട്. അതിനപ്പുറത്തോട്ട് നാം കഷ്ടത അനുഭവിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. അപ്പോസ്തല പ്രവൃത്തി 12:10 പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചു. ചങ്ങലയിൽ ബന്ധിതനാണ്. പക്ഷേ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ച സഭ മൂലം ഒരത്ഭുതം അവിടെ നടന്നു. തനിക്ക് വേണ്ടി കഷ്ടത അനുഭവിക്കാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞപ്പോൾ ഒരു ദൂതൻ ചെന്ന് അവനെ തട്ടി ഉണർത്തി. തട്ടി ഉണർത്തുമ്പോൾ എഴുന്നേറ്റ് പിന്നാലെ വരിക എന്ന നിർദ്ദേശവും നൽകിയിരുന്നു. അപ്പോൾ ഉണർത്തുന്നവന് ഉണർന്ന് അവിടെ കിടന്നൊക്കത്തില്ല, എഴുന്നേറ്റ് പിന്നാലെ പോകണം. ദൂതൻ മുന്നമേ പോകും, നീ പിന്നാലെ പോകണം. നീ ദൂതൻ മുമ്പിൽ പോയെങ്കിൽ മാത്രമേ നിന്റെ മുമ്പിൽ തടഞ്ഞു വച്ചിരിക്കുന്ന തടസ്സങ്ങളെ മാറ്റുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഉണർത്തുമ്പോൾ, നിന്റെ ബന്ധനങ്ങൾ അഴിയുമ്പോൾ, ബന്ധനം അഴിഞ്ഞു എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയല്ല വേണ്ടത്, നീ ദൂതന്റെ പിന്നാലെ തന്നെ പോണം. അപ്പോഴാണ് അനുസരിച്ചവന് ലഭിക്കുന്ന അനുഗ്രഹം നിനക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു കാരാഗ്രഹത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 21 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് പൗലോസ് ശീലാസും കാരാഗ്രഹത്തിലായത് നമുക്ക് കാണാം. ഇവർ ആ കഷ്ടതയുടെ മധ്യത്തിലും പാട്ടുപാടിയവരാണ്. അവർ കടന്ന തടവ് തുറന്നത് പ്രകൃതിയുടെ നാഥനായ കർത്താവ്. കാരണം എന്താണെന്നറിയാവോ? വേദനയുടെ നടുവിലും അവർ പാട്ടുപാടി, സ്തുതിച്ചു, പ്രാർത്ഥിച്ചു. പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് ഇറക്കുവാൻ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പൗലോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പൗലോസും ശീലാസും തന്നെ പാട്ടുപാടി ആരാധിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രകൃതിയുടെ നാഥൻ എന്ത് ചെയ്തു? പത്രോസിനെ അയക്കാൻ ഉണർത്തി പുറത്തു കൊണ്ടുവരുവാൻ ദൂതനെ അയച്ചെങ്കിൽ, പൗലോസിനെ പുറത്തു കൊണ്ടുവരുവാൻ പ്രകൃതിയുടെ അധിപനായ കർത്താവ് തന്നെ ഒരു ഭൂകമ്പം അയച്ചു. ഭൂകമ്പം അടിസ്ഥാനത്തെ കുലുക്കിയപ്പോൾ വാതിലുകൾ തുറന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ ശത്രു നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സകല ബന്ധനങ്ങളെയും തുറക്കുവാൻ ദൈവത്തിന് ഒരു ചെറിയ ഭൂകമ്പം അയച്ചാൽ മതി. അതിനധിക സമയമൊന്നും വേണ്ട. ദുഷ്ടന്റെ മുമ്പിൽ ജയിക്കുവാൻ ദൈവം തൻ്റെ മക്കൾക്ക് അവസരം ഒരുക്കും. ഒരിക്കലും ശത്രുവിൻ്റെ മുമ്പിൽ ദൈവം തൻ്റെ മക്കളെ താളടിയാക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അപ്പൊ ശത്രു നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന തടവ് അധിക നാളത്തേക്കില്ല, അത് കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. കർത്താവിൻ്റെ നാമത്തിൽ സഹിക്കുന്ന കഷ്ടതകൾക്ക് ഒരു പരിധിയുണ്ടെന്ന് 2 കൊരിന്ത്യർ 4:16-17 വാക്യങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്തെല്ലാം പ്രതികൂലങ്ങൾ നേരിട്ടാലും മരണപര്യന്തം വിശ്വസ്തരായി ജീവിക്കുക. ജീവകിരീടം നിങ്ങൾക്ക് ലഭ്യമാകുമെന്ന് നമുക്ക് കാണാം. കൂടാതെ ജയാളിയായവന് രണ്ടാമതുള്ള മരണത്തിൽ ഒരു ദോഷവും സംഭവിക്കുന്നില്ല. ജയാളിയാകുന്നവൻ ഒന്നാമത് വിശ്വസ്തനായി ജീവപര്യന്തം ജീവിക്കുന്നവന് ജയാളിയായവന് കിട്ടുന്നത് ജീവകിരീടമാണെങ്കിൽ, രണ്ടാമതായി അവന് ലഭിക്കുന്നത് രണ്ടാം മരണം അവന് ദോഷം ചെയ്യുകയില്ല. രണ്ടാം മരണം എന്ന് പറയുന്നത് നിത്യ തീപ്പൊയ്കയിലേക്കുള്ള വീഴല. ഒരു പ്രാവശ്യം മരണം സംഭവിച്ചവന്, ഒരിക്കൽ മാത്രം ജനിച്ചവന് രണ്ട് മരണമുണ്ട്. ഒരിക്കൽ കൂടെ ഒരു മരണം, ഒരിക്കൽ മാത്രം ജനിച്ചവന് രണ്ട് മരണം. ഒരു മരണമെന്ന് പറയുന്നത് രണ്ടു പ്രാവശ്യം ജനിച്ചവന് മാത്രമുള്ള പദവിയാണ്. ഒരു മരണമെന്ന് പറയുന്നത് രണ്ടു പ്രാവശ്യം ജനിച്ചവന് മാത്രം, അതായത് വീണ്ടും ജനനം നേടിയവന് ഒരു മരണം മാത്രമേ ഉള്ളൂ. നാമും നമ്മുടെ സഭയും സ്മിർന സഭയുടെ കൂട്ടത്തിലാണോ? അല്ലെങ്കിൽ മടങ്ങി വരുവാൻ തയ്യാറാകുക. നിശ്ചയമായും ജയാളിയുടെ പ്രതിഫലം നേടുവാൻ കഴിയും. കർത്താവ് അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി ഉന്നതി വെടിഞ്ഞ് കഷ്ടത ഏറ്റെടുത്ത് കൃപ കാട്ടിയ ദൈവമേ, ഈ കൃപ അനുഭവിക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ലാഞ്ഞിട്ടും ഞങ്ങളെ രക്ഷിച്ച സ്നേഹത്തിന് നന്ദി. ലൗകിക സമ്പന്നത വിട്ട് ആത്മീയ സമ്പന്നതയിലേക്ക് മടങ്ങി വരുവാൻ സഹായിക്കണമേ. ജീവിപ്പാൻ ഞങ്ങൾക്ക് അങ്ങ് തന്ന കൃപയ്ക്കായി സ്തോത്രം. വീണ്ടും ജനനം നഷ്ടപ്പെടുത്താതെ വീണ്ടും ജനിച്ചവരായി രണ്ടാം മരണം ഒഴിവാക്കുവാൻ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.